2020 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. സ്വയംഭരണ കോളേജും ഗുണനിലവാരവും. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ആർ ജയപ്രകാശ് തയ്യാറാക്കിയ ലേഖനം. 2020 ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് വരുന്ന 15 വർഷത്തിനുള്ളിൽ പരമാവധി കോളേജുകൾക്ക് സ്വയംഭരണാധികാരം നൽകാം. പരമാവധി കോളേജുകളുടെ ഗുണനിലവാരം വിലയിരുത്താൻ പുതുതായി രൂപീകരിക്കുന്ന ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ കീഴിലുള്ള 4 ഏജൻസികളിൽ ഒന്നായി നാഷണൽ അക്രഡിറ്റേഷൻ കൌൺസിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2019 വരെ ഇന്ത്യയിൽ 25 സംസ്ഥാനങ്ങളിലായി 747 സ്വയംഭരണ കോളേജുകളാണുള്ളത്. തമിഴ്നാട്ടിൽ മാത്രം 208 കോളേജുകൾ, കേരളത്തിൽ 19 മാത്രം. പ്രധാന നേട്ടങ്ങൾ. സ്വയംഭരണ കോളേജുകളിൽ ഒരു വിഷയം ആര് പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് ബന്ധപ്പെട്ട കോളേജുകൾക്ക് തീരുമാനിക്കാം. പരീക്ഷകൾ നേരിട്ട് നടത്തുന്നതിനു വേണ്ടി ഒരു കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. കോളേജിലെ സീനിയർ അധ്യാപകനായ ഇവർക്ക് വേണ്ട അലവൻസുകൾ UGC നൽകും. സമയബന്ധിതമായി കാലതാമസമില്ലാതെ പരീക്ഷകൾ നടത്താൻ സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ മെച്ചം. നിലവിലുള്ള കോഴ്സുകളെ പുനഃസംഘടിപ്പിക്കാനും പുനർനാമകരണം ചെയ്യാനും സാധിക്കും. അംഗീകൃത വർക്ക് ലോഡിന് മാറ്റം വരാൻ പാടില്ല. പക്ഷേ നിലവിലുള്ള എയ്ഡഡ് കോഴ്സുകളുടെ ഫീസ് തീരുമാനിക്കാനുള്ള അധികാരം തുടർന്നും സർക്കാരിനായിരിക്കും. അതേപോലെ തന്നെ പുതുതായി ആരംഭിക്കുന്ന സ്വാശ്രയ കോഴ്സുകൾക്ക് ഫീസ് തീരുമാനിക്കാൻ സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ ബന്ധപ്പെട്ട കോളേജുകൾക്ക് തീരുമാനിക്കാം. സ്വാശ്രയ കോഴ്സുകളുടെ പ്രവേശനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സർക്കാരിന്റെ ഓട്ടോണമി അപ്രൂവൽ കമ്മിറ്റിയുടെ അനുമതി ഉണ്ടായിരിക്കണം. പരീക്ഷകൾ നടത്തി അതിന്റെ മൂല്യനിർണയവും കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് സർവകലാശാലയ്ക്ക് അയച്ചു കൊടുക്കുകയും ബന്ധപ്പെട്ട സർവകലാശാല അതിന്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. എയ്ഡഡ് കോഴ്സുകളുടെ ഒഴിവുകളിൽ പ്രവർത്തിക്കുന്ന ടീച്ചിംഗ് നോൺ ടീച്ചിംഗ് സ്റ്റാഫുകളുടെ ശമ്പളം തുടർന്നും സർക്കാരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ സർവീസ് കണ്ടീഷൻ മാറ്റുന്നതിനുള്ള അധികാരം ബന്ധപ്പെട്ട കോളേജുകൾക്കുണ്ടായിരിക്കില്ല. കോളേജുകളിൽ എയ്ഡഡ് കോഴ്സുകളിൽ ഒഴിവ് വരുന്ന തസ്തികകളിൽ നിയമനം ലഭിച്ച അധ്യാപകർക്ക് അംഗീകാരം നൽകുന്നതിനും മറ്റ് അഫിലിയേഷൻ സംബന്ധമായ അധികാരങ്ങളും തുടർന്നും സർവകലാശാലയിൽ നിക്ഷിപ്തമായിരിക്കും. പക്ഷേ പുതിയ സ്വാശ്രയ കോഴ്സുകളുടെ സിലബസ് അംഗീകരിക്കുന്ന കാര്യത്തിൽ സർവകലാശാലയ്ക്ക് പരിമിതമായ അധികാരമേ ഉണ്ടായിരിക്കൂ. സർവകലാശാലകളുടെ കീഴിലുള്ള സ്വയംഭരണ കോളേജുകളുടെ പ്രവർത്തനം വീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനും സർവകലാശാലാ തലത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കുകയും ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ കൂടി ബന്ധപ്പെട്ട സർവകലാശാലയ്ക്ക് കോളേജുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കും. ഇതിനു പുറമെ സർക്കാർ തലത്തിലുള്ള ഓട്ടോണമി അപ്രൂവൽ കമ്മിറ്റിക്കും കോളേജുകളെക്കുറിച്ച് ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ഷൻ നടത്തി നടപടികൾ എടുക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഒരു കോളേജിന് സ്വയംഭരണാധികാരം UGC നൽകുന്നത് സ്ഥിരമായിട്ടല്ല. തുടക്കത്തിൽ 10 വർഷത്തേക്കും തുടർന്നുള്ള 5 വർഷം കൂടുമ്പോൾ UGCയുടെ കമ്മിറ്റി കോളേജുകൾ സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തിയതിനു ശേഷവുമായിരിക്കും തുടർന്നുള്ള അംഗീകാരം പുതുക്കുന്നത്. സ്വയംഭരണ കോളേജുകൾ കേരളത്തിൽ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി സ്വയംഭരണ കോളേജുകൾ ആരംഭിച്ചെങ്കിലും കേരളത്തിൽ അത് തുടങ്ങാൻ 2015 വരെ കാത്തിരിക്കേണ്ടി വന്നു. ആദ്യഘട്ടത്തിൽ UDF സർക്കാരിന്റെ സമയത്ത് 11 കോളേജുകളും തുടർന്ന് അടുത്ത വർഷം 8 കോളേജുകളും, അങ്ങനെ മൊത്തം 19 ഓട്ടോണമസ് കോളേജുകളുമാണ് ഇവിടെ ആരംഭിച്ചത്. 18 എയ്ഡഡ് കോളേജും 1 ഗവൺമെന്റ് കോളേജും. 2 ഗവൺമെന്റ് കോളേജുകളാണ് ഓട്ടോണമസ് പദവി ലഭിക്കുന്നതിന് ശ്രമിച്ചിരുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജും. ഓട്ടോണമസ് പദവി നൽകുന്നതിനുള്ള UGCയുടെ വിദഗ്ധ സമിതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ ലേഖകനും ഉണ്ടായിരുന്നു. 2 കോളേജുകളിലും ഇടതുപാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ശക്തമായ എതിർപ്പ് വിദഗ്ധ സമിതിക്ക് നേരിടേണ്ടി വന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിയ വിദഗ്ധ സമിതിക്ക് ജീവനും കയ്യിൽ പിടിച്ച് ഓടേണ്ടി വന്നതും ചരിത്രത്തിന്റെ ഭാഗം. ജമ്മു സർവകലാശാല പ്രൊഫസറായ സമിതി ചെയർമാനായിരുന്നു പിന്തിരിഞ്ഞോട്ടത്തിൽ കേമൻ എന്നുള്ളതും ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുന്നു. തുടർന്ന് ചെയർമാന്റെ ആത്മഗതമായിരുന്നു അതിലും വിശേഷം. കാശ്മീരിൽ ഇതെനിക്ക് പുതുമയല്ല, സാറു ഭയന്നു പോയോ? അങ്ങനെ ആ മുത്തശ്ശി കലാലയത്തിന്റെ സ്വയംഭരണ സ്വപ്നം പൊലിഞ്ഞുപോയി. സ്വയംഭരണ കോളേജ് ആരംഭിക്കുന്ന കാര്യത്തിൽ ഇടതു സർക്കാരിന്റെ നയവ്യതിയാനം ശ്ലാഘനീയം തന്നെ. ഈ സർക്കാർ മുൻകൈയെടുത്ത് 3 സ്വാശ്രയ കോളേജുകൾക്ക് സ്വയംഭരണ പദവി ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് ഇടതുപക്ഷ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കരുത്തുറ്റ നടപടികൾ എടുക്കാൻ തീരുമാനിച്ചതിന്റെ മുന്നോടിയായി കരുതേണ്ടിയിരിക്കുന്നു. ദേശീയ തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളെല്ലാം തന്നെ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്നോർക്കേണ്ടതുണ്ട്.